Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
Upadhi Vishesha Atmarachanartham Idam Arabhyade Brahmavit Apnavadi Param. ബ്രഹ്മവിദാത്മനോതി പരം എന്ന് തുടങ്ങുന്ന ഈ മന്ത്രങ്ങളുടെ ആമുഖമായിട്ട് ഭാഷ്യകാരൻ ഇത് പറയുകയാണ്. മുമ്പ് പറഞ്ഞ കാര്യങ്ങളും പരാമർശിക്കുന്നു. മുമ്പ് സംഹിതാദി വിഷയമാണ് ഈ കർമ്മഭി അവിരുദ്ധാനുപാസന, കർമ്മങ്ങളോട് ചേരുന്ന ഉപാസന, കർമ്മങ്ങളുടെ ഭാഗമായി വരുന്ന ഉപാസനകൾ, കർമ്മങ്ങൾക്ക് വിരോധമല്ലാതെ വരുന്ന ഉപാസനകളെ കുറിച്ച് മുമ്പ് പറഞ്ഞു. കഴിഞ്ഞ കാര്യങ്ങൾ പറയണം. അനന്തരം ച അന്ത സ്വാഭാവിക ആത്മദർശനം ഹൃദയത്തിൽ എങ്ങനെ പുരുഷനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞ് വ്യാഹൃതിത്വം അറിയണം. വ്യാഹൃതികളിലൂടെ അതിന് മുമ്പ് ചർച്ച ചെയ്തതാണ് സ്വരാജ്യഫലം, പെരുമീകൃതപ്രാപ്തി വരെയുള്ള ഫലങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞു. അതിന് ഉപാസനകളാണ്. ചേതാവത അശേഷത സംസാര ബീജസ്യ ഉപമർദ്ദനം അസ്ഥി. പക്ഷേ ഇതുകൊണ്ട് സംസാര ബീജമായിരിക്കുന്ന അജ്ഞാനത്തിനും ബാധ സംഭവിക്കുന്നില്ല. കർമ്മത്തിലൂടെ ഉപാസനകളിലൂടെ സാധ്യമല്ല. അതഹ അശേഷ ഉപദ്രവ ബീജസ് അജ്ഞാനസ്യ നിവൃത്തിയർത്ഥം കൊണ്ട് എല്ലാ ദുഃഖത്തിനും കാരണമായിരിക്കുന്ന അജ്ഞാനത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി വിധൂത സർവബാധ വിശേഷാത്മദർശനം. സർവോപാധി വിശേഷങ്ങളും അസ്തമിച്ചിരിക്കുന്ന ആത്മാവ്, അതിന്റെ ദർശനം, ജ്ഞാനം, അതിന്റെ സാക്ഷാത്കാരം, അതിനുവേണ്ടി ഇതം ആരംഭ്യതേ ബ്രഹ്മവിദാത്മനോതി പരം ഇത്യാദി. ഇനിയിവിടെ ചർച്ച ചെയ്യുന്നത് ആത്മസാക്ഷാത്കാരത്തിന് ഉള്ള ഉപായത്തെ കുറിച്ചാണ്. മുമ്പ് പ്രണയപ്രാപ്തി വരെയുള്ള ഫലങ്ങളെക്കുറിച്ചുള്ള ഉപാസനകളെക്കുറിച്ച് പറഞ്ഞു. അതൊന്നും ബ്രഹ്മപ്രാപ്തിക്ക് സാക്ഷാത്കാരണം. ഇവിടെ ബ്രഹ്മപ്രാപ്തിക്ക് സാക്ഷാത്കാരണമായ ആത്മജ്ഞാനത്തെ സർവോപാധി വിശേഷ വിധൂത സർവോപാധിരഹിതമായിരിക്കും ആത്മദർശനത്തെ കുറിച്ച് പറയുന്നു. മുമ്പ് അങ്ങനെയല്ല. ഹൃദയത്തിൽ ധ്യാനിക്കുക, വ്യാഹൃതിയിലൂടെ ധ്യാനിക്കുക, ഇങ്ങനെ പലതരത്തിൽ പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല. ബ്രഹ്മവിദാത്മനോതി പരം എന്ന് പറഞ്ഞുകൊണ്ട് പരമാർത്ഥ ജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നു. പ്രയോജനം ച അസ്യ ബ്രഹ്മവിദ്യായ അവിദ്യാനിവൃത്തി തത് ആത്യന്തിക സംസാരാത്ഭാവം. ഇതാണ് ബ്രഹ്മവിദ്യ. നിരുപാധീയമായി ആത്മാവിനെ വെളിപ്പെടുത്തുന്നതാണ് ബ്രഹ്മവിദ്യ. മറ്റുപാസനകളും മറ്റും ബ്രഹ്മവിദ്യ തന്നെയാണ്. പക്ഷെ അതെല്ലാം ഗൗണം, പക്ഷെ മുഖ്യമല്ല എന്നാണ്. മുഖ്യമായ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു. ആത്യന്തിക സംസാര അത് നേരിട്ട് സംസാരനാശത്തെ ചെയ്യുന്നു. ഭക്ഷരിച വിദ്വാന്നു വിഭേദി കുതശ്ചന എന്നീ പറയും. അങ്ങനെ ആത്മതത്വത്തെ അറിയുന്നവനും ഒന്നിനെയും ഭയപ്പെടുന്നില്ല. കുതശ്ചനം വിഭേദി ഒന്നിനെയും ഭയപ്പെടുന്നില്ല. സംസാര നിമിത്തേ സതി അഭയം പ്രതിഷ്ഠ വിന്ദത ഇത്യനൗപന്നം. ഇത് പറയുമ്പോൾ ആത്മജ്ഞാനി അഭയത്തിൽ പ്രതിഷ്ഠിതനാകുന്നു. അൻഭയരഹിതമായ ദുഃഖരഹിതമായ നിലയിലെത്തിച്ചേരുന്നു എന്ന് പറയുന്നു. സംസാരത്തിന് നിമിത്തമുണ്ടെങ്കിൽ ഇത് സാധ്യമാകത്തില്ല. സംസാരത്തിന് നിമിത്തമായിരിക്കുന്നതാണ് അജ്ഞാനം. അത് അവശേഷിക്കുകയാണെങ്കിൽ ഒരുവനങ്ങനെ അഭയത്തിൽ സ്ഥിരത നേടാൻ കഴിയും. അഭയം ആത്മസ്വരൂപം തന്നെ. അവിടെ സംസാരത്തിന്റെ നിമിത്തമായിരിക്കുന്ന അജ്ഞാനം നശിക്കും. അത് കർമ്മങ്ങളുണ്ടോ ഉപാസനകളുണ്ടോ സാധ്യമല്ല, ജ്ഞാനമുണ്ടേ സാധ്യമാവും. കൃതാകൃതി പുണ്യപാതി എന്ന തപത പറയുന്നു. കൃതാകൃതം പുണ്യപാപം അതവനെ തപിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പുണ്യത്തിന്റെ ഫലവും പാപത്തിന്റെ ഫലവും അനുഭവിക്കേണ്ടി വരുന്നില്ല. അതിന്റെ ഫലമായി വരുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. ഇതാണ് ജ്ഞാനത്തിന്റെ ഫലം. അത് അവഗമ്യതേ അസ്മാ വിജ്ഞാന സർവാത്മ ബ്രഹ്മവിഷയാത് ആത്യന്തിക സംസാരാഭാവം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട എന്താണ്? അസ്മാ വിജ്ഞാന സർവാത്മ ബ്രഹ്മവിഷയാത്, സർവാത്മാവായിരിക്കുന്ന ബ്രഹ്മം അതിന്റെ വിജ്ഞാനം അപരോക്ഷ സാക്ഷാത്കാരം, അതുകൊണ്ട് ആത്യന്തിക സംസാരാഭാവം. ഉപാസന കൊണ്ടല്ല, അജ്ഞാനം കൊണ്ടാണ് സംസാരനാശം. സ്വമേവിധ പ്രയോജനം ആഹ ബ്രഹ്മവിദ് ആത്മനോതി പരം. അതിന്റെ പ്രയോജനം ഇവിടെ ശ്രുതി തന്നെ പറയുന്നു, ബ്രഹ്മവിദ് ആത്മനോതി പരം, ബ്രഹ്മവിദ് പരത്തെ പ്രാപിക്കുന്നു. അതുവേവ സംബന്ധ പ്രയോജന ജ്ഞാപനാർത്ഥം, സംബന്ധം പ്രയോജനം തുടങ്ങിയ അനുബന്ധങ്ങളെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തുടക്കത്തിൽ തന്നെ അത് പറയുന്നത്, ബ്രഹ്മവിദ് ആത്മനോതി പരം. എന്താണ് ബ്രഹ്മമെന്നോ എന്താണ് ബ്രഹ്മജ്ഞാനമെന്നോ എല്ലാം പറയുന്നതിനൊന്നും ആദ്യം പറഞ്ഞു ബ്രഹ്മവിദ് പരമാത്മനോതി. അതിന്റെ പ്രയോജനത്തെ കുറിച്ചാണ് പറഞ്ഞത്. അത് ആദ്യം തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിർജ്ഞാതയോർ ഹി സംബന്ധ പ്രയോജനയോർ വിദ്യാശ്രവണ ഗ്രഹണ ധാരണ അഭ്യാസാർത്ഥം പ്രവർത്തതയെ വരുന്നു. വിവേകിയായി ഒരുവൻ ശരിയായി അറിഞ്ഞിട്ട് ഈ വേദാന്തത്തിന്റെ ശ്രവണം ഗ്രഹണം ധാരണം ഇവയ്ക്ക് വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങൾക്ക് തയ്യാറാകത്തുള്ളൂ. നിർജ്ഞാതയോ പ്രയോജനത്തെക്കുറിച്ചും സംബന്ധത്തെക്കുറിച്ചും ശരിയായി അറിഞ്ഞിട്ട് പൂർണ്ണമായി അറിഞ്ഞിട്ടുണ്ട്. നിർജ്ഞാത പൂർണ്ണമായി അറിഞ്ഞിട്ടുണ്ട്, വിപരീതാർത്ഥം അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ പൂർണ്ണതയെ കാണിക്കും. നിശേഷം അറിഞ്ഞിട്ട് സംബന്ധ പ്രയോജനങ്ങളും നല്ലവണ്ണം അറിഞ്ഞതിന് ശേഷം ആണ് വിദ്യയെ ശ്രവിക്കുക ഗ്രഹിക്കുക അതിന്റെ ധാരണ ഈ അഭ്യാസങ്ങളൊരാൾ പ്രവർത്തിക്കുന്നത്. വിവേകിയായി വരുന്നു. ആദ്യം തന്നെ പറയണം എന്താണ് ഇതിന്റെ പ്രയോജനം, അനുബന്ധം എന്ന് സാധാരണ പറയും. സാധന ചതുഷ്ടയം എന്ന് സാധാരണ പറയാറുണ്ടല്ലോ. ഒരു സാധകന്റെ വിശേഷണമായിട്ട് സാധകന്റെ യോഗ്യതകളാണ്. അതുപോലെ അനുബന്ധ ചതുഷ്ടയം അതും പറയും. അതായത് ശാസ്ത്രത്തിന്റെ യോഗ്യതകൾ ഗ്രഹിക്കുന്ന വിഷയത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം മുഖ്യമാണ്, പ്രയോജനവും സമ്പന്നവും. ഒന്ന് പ്രയോജനം, അതാദ്യം അറിയണം, എന്നാലേ ഒരാൾ പ്രവർത്തിക്കത്തുള്ളൂ. ആ പ്രയോജനത്തിന് കാഞ്ചിനെ പ്രവൃത്തി വേണ്ടെന്താകുന്നു അതുകൂടെ അറിയണം. ഇവിടെ പ്രയോജനത്തെ കുറിച്ച് പറയുന്നു, പരം ആത്മാവതി പരമാത്മപ്രാപ്തി. പരമാത്മപ്രാപ്തി ഒരാൾ അംഗീകരിച്ചാൽ അയാളെന്തിന് വേദാന്തം ശ്രവിക്കുന്നു? ഉപനിഷത്ത് ശ്രവണം കൊണ്ട് എന്താ പ്രയോജനം? അതും അറിയണം. അതിനുവേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ഉപനിഷത്തും അല്ലെങ്കിൽ ഈ വിദ്യയുടെ ശ്രവണ ഗ്രഹണ ധാരണാദി അഭ്യാസങ്ങളും ആ പരമാത്മപ്രാപ്തിയിൽ നിന്നുള്ള ബന്ധം എന്താണ്, ഇത് അതിലേക്ക് എത്തിക്കുമോ അത് അറിയണം. അപ്പൊ പ്രയോജനം അറിഞ്ഞാൽ മാത്രം പോരെ, ഇത് ആ പ്രയോജനത്തെ കൈവരിക്കുന്നതിന് സഹായിക്കുന്നതാണെന്ന് കൂടി അറിയണം. അത് മുഖ്യമാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ രണ്ടും പറയുന്നു, ഒന്ന് ആ പ്രയോജനത്തെ കുറിച്ച്, രണ്ടാമത് ആ പ്രയോജനത്തിന് ഇതെങ്ങനെ സഹായിക്കുന്നു ശ്രവണം. അല്ലെങ്കിൽ പരമാത്മപ്രാപ്തിക്ക് ഒരാൾ മറ്റെന്തെങ്കിലും വഴിയും തേടും. എന്തിനാണ് ഉപനിഷത്തിലേക്ക് വരുന്നത്? ഉപനിഷ ശ്രവണം കൊണ്ട് അല്ലെങ്കിൽ ശ്രവണ ഗ്രഹണ ധാരണാദി അഭ്യാസങ്ങൾ കൊണ്ട് അത് സാധിക്കും പരമാത്മപ്രാപ്തി. അതിവിടെ വ്യക്തമാക്കുന്നു, ശ്രവണാദിപൂർവകം ഹി വിദ്യാഫലം. ശ്രോതവ്യൂ മന്ദവ്യൂ നിധിധ്യാസിതവ്യൂ ഇത്യാദി ശുദ്ധ്യന്തരീക്ഷ ദുരാധാരണ്യത്തിലും പറയുന്നു. ശ്രോതവ്യൂ മന്ദവ്യൂ നിധിധ്യാസിതം, ഇതെന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ശ്രവണാദിപൂർവകമാണ് വിദ്യയുടെ ഫലം. വിദ്യയുടെ ഫലം എന്താണ്? പരമാത്മപ്രാപ്തി. അത് ശ്രവണ മനനം നിധ്യാസനങ്ങളിലൂടെയാണ് എന്ന് വേറെയും ശ്രുതി പറയുന്നു. ഇതിന്റെ ഈ ബന്ധത്തെ അറിഞ്ഞില്ലെങ്കിൽ വിവേകിയായ ഒരുവൻ ഒരിക്കലും ശാസ്ത്രശ്രവണത്തിന് തയ്യാറാകത്തില്ല. ഇതുകൊണ്ടെന്താ പ്രയോജനം? മറ്റെന്തെങ്കിലും ചെയ്യാമെന്ന് വരുന്നു. അതുകൊണ്ടത് പരസ്പരം ബന്ധമുള്ളതാണ്. അത് മാത്രമല്ല, ഉപനിഷത് ശ്രവണം കൊണ്ട് മാത്രമേ സാധ്യം പരമാത്മപ്രാപ്തി എന്നുള്ള കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ബ്രഹ്മേരി വക്ഷ്യമാണ് ലക്ഷണം ബൃഹത്തമത്വ ബ്രഹ്മ തദ്വേശി വിജാനാതി ബ്രഹ്മവിത് ആത്മതി പരം നിരുദ്ദേശം തദേവ ബ്രഹ്മപരം. ബ്രഹ്മവിത് ആത്മതി പരം അതിനെ വ്യാഖ്യാനിക്കുന്നു. പക്ഷികാരം പറയുന്ന ഇതാണ് ഈ വലിയുടെ ഏറ്റവും സാരമായിട്ടുള്ള ഭാഗം. എന്താ ബ്രഹ്മജ്ഞാനത്തിന്റെ പ്രയോജനം? പരപ്രാപ്തി. എന്താണ് ബ്രഹ്മം എന്ന് പറയുന്നത്? ബ്രഹ്മേരി വക്ഷ്യമാണ് ലക്ഷണം. അതിന്റെ ലക്ഷണം വിശദീകരിച്ച് പറയുന്നത് എന്താണ് ലക്ഷണം? ആ ലക്ഷണം പറയുന്നതുകൊണ്ട് എന്താ പ്രയോജനം? ഇതെല്ലാം ഇനി വിശദീകരിക്കും. എന്നാലും ബ്രഹ്മം എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഒരാൾക്ക് എന്താ തോന്നുന്നത്? നടത്തിനെ പറയും സത്യം ജ്ഞാനം അനന്തം എന്നിനി പറയും. എന്താ അത് രണ്ടാമത് പറയേണ്ടി വന്നത്? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പോരെ. ശരി, ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തോന്നുന്നു ഒരാൾക്ക്? ബൃഹത്തമത്വ ബ്രഹ്മ ബൃഹത്തമം, ബൃഹത്തിലും ബൃഹത്തായിരിക്കുന്നത്. ബ്രഹ്മം എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഈ അർത്ഥം ഒരാൾക്ക് കിട്ടും. എന്തുകൊണ്ട്? ബ്രഹ്മവൃദ്ധവും ബ്രഹി ബ്രഹ്മ തുടങ്ങിയ ധാതുക്കളുടെയൊക്കെ അർത്ഥം വൃദ്ധി വലുതെന്നുള്ള അർത്ഥമാണ്. അത് ഏറ്റവും വലുതിനെ പറയാനാണ് ധാതു ഉപയോഗിക്കുന്നത്, ബ്രഹ്മധാതു. അപ്പൊ അതിൽ നിന്നാണ് ബ്രഹ്മശബ്ദമുണ്ടായത്. ബ്രഹ്മശബ്ദം കേൾക്കുന്ന ഒരാൾക്ക് ഈ ശബ്ദാർത്ഥ ജ്ഞാനമുള്ള ഒരാൾ, ഈ ഭാഷയെക്കുറിച്ച് പരിചയമുള്ള ഒരാൾക്ക് കേൾക്കുമെന്ന് തന്നെ മനസ്സിലാകും. ഇവിടെ എന്തോ ഏറ്റവും വലുതായ ഒന്നിനെ കുറിച്ച് പറയുന്നു. ഏറ്റവും വലുതായ ദൈവം അതാണ് ബ്രഹ്മം എന്നുള്ള അർത്ഥം. കാരണം ഏറ്റവും വലുതായതിനു വേണ്ടിയാണ് ആ ശബ്ദം ഉപയോഗിക്കുന്നത്, അല്ലാതെ ഉപയോഗിക്കാറില്ല. ഏറ്റവും വലുതായിരിക്കുന്നത് ഈ നാമരൂപങ്ങളെക്കാൾ ശ്രേഷ്ഠവും അതിനേക്കാൾ മഹത്വമായിരിക്കും. ഇപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് പ്രാപഞ്ചികമായ ഒരു വസ്തുവിനെ കുറിച്ചല്ല എന്നുള്ളത് ബ്രഹ്മശബ്ദത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും. പക്ഷെ ബ്രഹ്മശബ്ദത്തിന്റെ ശബ്ദാർത്ഥം ധരിക്കാത്ത ഒരാളിനും, ഭാഷ പരിചയമില്ലാത്ത ഒരാളിനത് മനസ്സിലാകത്തില്ല. അതറിയാവുന്ന ആളാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഈ നാമരൂപങ്ങൾക്കപ്പുറമുള്ളതാണ്. കാരണം ഏറ്റവും വലുത് ഇതിനെല്ലാം ഉപരിയായിരിക്കണമല്ലോ. അങ്ങനെ ഒന്നാണെന്ന് മനസ്സിലാകുന്നു ബൃഹത്തമത്വ. പക്ഷെ അങ്ങനെ മനസ്സിലാക്കിയ പോരാ. ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് അതിന്റെ അർത്ഥം അത്ര മഹത്തായാലും ശരി, അത്രയും മനസ്സിലാക്കിയ പോരാ. അതുകൊണ്ടാണ് ഇനി ലക്ഷണം പറയുന്നത്, പറയാൻ പോകുന്ന ലക്ഷണത്തോടുകൂടി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഏറ്റവും ബൃഹത്തായ ഏറ്റവും മഹത്തായിരിക്കുന്ന ബ്രഹ്മതദ്വേദി വിജാനാദീതി ബ്രഹ്മവിത്ത്, ബ്രഹ്മവിത്തിനെ വ്യാഖ്യാനിക്കുന്നു. ബ്രഹ്മ വേദീതി ബ്രഹ്മവിത്ത്, ഏറ്റവും മഹത്തായിരിക്കുന്ന ഏറ്റവും ബൃഹത്തായിരിക്കുന്ന അതിനെ അറിയുന്നവൻ അതാണ് ബ്രഹ്മവിത്ത്. അങ്ങനെ അറിയുന്നവൻ എന്താണ്? ആത്മതി പരം നിരതിശയും തദൈവ ബ്രഹ്മപരം. ആ ബ്രഹ്മത്തെ അറിയുന്നവൻ പരത്തെ പ്രാപിക്കുന്നു. പറഞ്ഞല്ലോ ആ ബ്രഹ്മം ഏറ്റവും മഹത്താണ്. പരമെന്ന് പറഞ്ഞാലോ മഹത്വ, അതും മഹത്വം എന്ന് പറയുന്നു നിരതിശയം. അതിനേക്കാൾ വരുന്നില്ല അതിശയം. ഏറ്റക്കുറച്ചിലുള്ളതിന് അതിശയം, ഇതങ്ങനെ ഒന്നില്ല. നിരതിശയം, അതിശയം നമ്മൾ അത്ഭുതം എന്നുള്ള അർത്ഥത്തിൽ പറയും. അത് ശരി, ശരിയാണ്. അതിശയം നിരതിശയം, ആ നമുക്ക് അത്ഭുതം തോന്നുന്ന ഏതിനെ കാണുമ്പോഴാണ്? എന്തെങ്കിലും സവിശേഷമായി കാണുമ്പോൾ, മഹത്തായി കാണുമ്പോൾ. അതുകൊണ്ടാണ് അതിശയത്തിന് അത്ഭുതം എന്നുള്ള അർത്ഥം പറയുന്നു. അങ്ങനെയുള്ള അതെല്ലാം താരതമ്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒന്നിനേക്കാൾ മറ്റൊന്ന് വലുതെന്ന് തോന്നുമ്പോൾ അത് അതിശയകരമായി അത്ഭുതകരമായി പോകും. അതിനേക്കാൾ വലുത് അത് അതിശയമായി പോകും, അത്ഭുതമായി പോകും. ഇത് നിരതിശയം, നിർജ്ഞാതം എന്ന് പറയുന്നു. അതെല്ലാം അവസാനിക്കുന്നു, ആ താരതമ്യം അവസാനിക്കുന്നു. എല്ലാ അത്ഭുതങ്ങൾക്കും അപ്പുറം നിൽക്കുന്നത് നിരതിശയം, അതാണ് പരം, ഏറ്റവും മഹത്. അപ്പൊ ബ്രഹ്മത്തെ അറിയുന്നവൻ നാം പരത്തെ പ്രാപിക്കുന്നു. എന്താണ് ആ പരം? ബ്രഹ്മം എന്ന് പറയുന്നത് മഹത്വം, മഹത്തായത്. തദേവ ബ്രഹ്മ, അതിനെ തന്നെ. ബ്രഹ്മത്തെ അറിയുന്നവൻ പരമായ മറ്റൊന്നിനെ പ്രാപിക്കുന്നു എന്നുള്ളതാണ്. തദൈവ ബ്രഹ്മപരം, ആ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു, ആ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു. ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് വേറൊരു പരത്തെ പ്രാപിക്കാനില്ല, അതിനെ തന്നെ പ്രാപിക്കുന്നു. അന്യസ്യ വിജ്ഞാന അന്യസ്യ പ്രാപ്തി, ഇത് ജ്ഞാനത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. കർമ്മത്തിനങ്ങനെയല്ല, ഒന്ന് ചെയ്തിട്ട് മറ്റൊന്ന് നേടാം, അത് സംഭവിക്കും. കർമ്മത്തിന്റെ സവിശേഷതയാണ്, ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു, എന്താണ് നടക്കുന്നു, നടക്കുമ്പോൾ നടക്കുന്ന ഒരു പ്രവൃത്തി, പ്രവൃത്തി കൊണ്ട് സാധിക്കുന്നത് എന്താണ്? അയാൾ ഗ്രാമത്തിലേക്ക് പോകുന്നു, ഗ്രാമപ്രാപ്തി. ഒന്ന് ചെയ്യുന്നു, ഗമനം എന്ന് പറയുന്ന ക്രിയ, ഫലം ഗ്രാമപ്രാപ്തി. കർമ്മത്തിന്റെ സവിശേഷതയാണ്, ഒന്ന് ചെയ്താൽ മറ്റൊന്ന് മറ്റൊന്ന് പ്രാപിക്കും. ഇവിടെ അങ്ങനെയല്ല, ജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒന്നിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതിനെ അറിഞ്ഞിട്ട് മറ്റൊന്നിനെ അറിയാൻ പറ്റത്തില്ല, മറ്റൊന്നുകൂടെ ശേഷിക്കത്തില്ല. പുസ്തകത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ആ അറിവിലൂടെ പിന്നെ രണ്ടാമതൊന്നിനെ അറിയാനില്ല, അത് അതിനെ അറിയുക തന്നെയാണ്. വസ്തുതന്ത്രം ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നതാണ്. ഒന്നിനെ അറിഞ്ഞിട്ട് മറ്റൊന്നിനെ പ്രാപിക്കാൻ സാധ്യമല്ല, അവിടെ അറിയുക അതിന്റെ പ്രാപ്തി, അതാണ് പ്രത്യേകത. കർമ്മത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഒരു കർമ്മം ചെയ്യുന്നു, ആ കർമ്മത്തിലൂടെ വേറൊന്നിനെ നേടുന്നു. ഗമനവും ലക്ഷ്യപ്രാപ്തി രണ്ടും രണ്ടാണ്. ജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, ജ്ഞാനം തന്നെ പ്രാപ്തി. ഒന്നിനെ അറിയുക പിന്നെ മറ്റൊന്നിനെ പ്രാപിക്കുക, അങ്ങനെയല്ല. പുസ്തകത്തെ അറിഞ്ഞാൽ അറിവ് തന്നെയാണ് പുസ്തകത്തിന്റെ പ്രാപ്തി. വസ്തുവിനെ അറിവ്, അറിവും വസ്തുവിന്റെ പ്രാപ്തിയും ഇവിടെ വന്ന് ജ്ഞാനത്തെ സംബന്ധിച്ച് പ്രവൃത്തി വരുമ്പം വേറെ ആവും, ഒന്ന് പ്രവർത്തിക്കുന്നു വേറെ ഒന്നല്ല. ജ്ഞാനത്തിനങ്ങനെയല്ല, ഈ അന്യസ്യ വിജ്ഞാന, മറ്റൊന്നിനെ അറിഞ്ഞിട്ട് അന്യസ്യ പ്രാപ്തി, മറ്റൊന്നിന്റെ പ്രാപ്തി അത് സംഭവിക്കത്തില്ല. ഏതിനെ അറിയുന്നു അത് പ്രാപിക്കുന്നു, അറിവ് തന്നെ അവിടെ പ്രാപ്തി. ആത്മാവിനെ അറിഞ്ഞാൽ, ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ എന്റെ പ്രാപ്തി. അറിഞ്ഞിട്ട് ഇനി പ്രാപിക്കുക, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. സ്പഷ്ടം ശ്രുതിയന്ത്രം ബ്രഹ്മപ്രാപ്തിമേവ ബ്രഹ്മവിധോ ദർശയതി. ഇക്കാര്യം ശ്രുതി പറയുന്നു, സയോഹ വൈത്ത പരമം ബ്രഹ്മവേദ ബ്രഹ്മേവ ഭൂതി. അപരമമായ ബ്രഹ്മത്തെ അറിയുന്നവൻ അത് തന്നെ. അത് മറ്റൊന്നിനെ സംബന്ധിച്ച് സാധ്യമാകാത്തതാണ്. അറിവിൽ അത് തന്നെ ആയിത്തീരുക, അറിവിൽ പിന്നീടൊന്നും പ്രാപിക്കാൻ രണ്ടാമതൊന്നും ശേഷിക്കാതിരിക്കുക, അത് ബ്രഹ്മത്തെ സംബന്ധിച്ച്. കാരണം ഇവിടെ അറിയുക എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ ഇല്ലാതാകും മാത്രമേ, പിന്നെ ഇവിടെ പ്രാപിക്കാനായി മറ്റൊന്നും ശേഷിക്കുന്നില്ല. ഇവിടെ രണ്ട് കാര്യങ്ങളില്ല, ബ്രഹ്മത്തെ അറിയുക പിന്നെ അത് കഴിഞ്ഞ് ബ്രഹ്മത്തെ പ്രാപിക്കുക, അങ്ങനെ ഒന്നില്ല. അത് സ്പഷ്ടമായി ശ്രുതിയന്തരം ബ്രഹ്മപ്രാപ്തിമേവ ബ്രഹ്മവിധോ ദർശിക്കുന്നു. ബ്രഹ്മവിത്ത് ബ്രഹ്മത്തെ തന്നെയാണ് പ്രാപിക്കുന്നത്, മറ്റൊന്നിനെ അല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. അപ്പൊ ബ്രഹ്മവിത്ത് എന്ന് പറയുന്നത് ബ്രഹ്മപ്രാപ്തിയാണ്, രണ്ട് രണ്ടല്ല. ഇവിടെ ചോദിക്കുന്നു, നനു സർവഗതം സർവസ്യാത്മഭൂതം ബ്രഹ്മവക്ഷ്യതി. ശരി, ഇവിടെ ഒരു ചെറിയ ആശയക്കുഴപ്പം. ഈ അറിവും പ്രാപ്തിയും ഒന്നാകുന്നെങ്കിൽ അത് വിശദീകരിക്കുകയാണ്, സർവഗതം സർവസ്യാത്മഭൂതം ബ്രഹ്മവക്ഷ്യതി. ബ്രഹ്മത്തെക്കുറിച്ച് എങ്ങനെയാ പറയാൻ പോകുന്നത്? സർവകഥം സർവവ്യാപിയാണ്. സർവസ്യാത്മഭൂതം സർവത്തിന്റെയും സ്വരൂപമായിരിക്കുന്നത് അല്ലെങ്കിൽ സർവസ്വരൂപമായിരിക്കുന്നത് എന്നാണ് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത്. സർവസ്വരൂപമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവന്റെ സ്വരൂപം തന്നെയാണ്. അതിനപ്പുറം ബ്രഹ്മത്തെക്കുറിച്ചൊന്നും പറയാനില്ല. അതൊന്ന ആപ്യം പ്രാപ്തിഷ്ഠ അന്യേന പരിച്ഛിന്നസ്യ പരിച്ഛിന്നേന ദൃഷ്ട. അതുകൊണ്ട് ബ്രഹ്മവിദ് ആത്മനോതി പരം എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? ആത്മനോതി പ്രാപിക്കൽ എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കും? ആപ്യം ഇത് ആപ്യമല്ല. പല തവണ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? സാധനകൾ ചെയ്യണം, അഭ്യാസങ്ങൾ ചെയ്യണം, എന്നിട്ട് ബ്രഹ്മത്തെ പ്രാപിക്കും. അങ്ങനെ നമ്മൾ സാധനം പറയാറുണ്ട്. ശ്രുതി പോലും അത് തന്നെ പറയുന്നു. അതേ വാചകം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ബ്രഹ്മപ്രാപ്തി ആപ്പനോതി. പക്ഷെ ഇത് നാപ്യം, ഇതെങ്ങനെ ആപ്യമാകും? സർവവ്യാപിയായിരിക്കുന്നു എന്നതിനെ അത് അനാപ്യമാണ്, പ്രാപിക്കാൻ പറ്റിയൊന്നല്ല. എന്നാലും മനുഷ്യൻ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പ്രാപിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. അത് സാധ്യമല്ല. പ്രാപ്തിച്ച അന്യസി അന്യേന അന്യസ്യ പരിച്ഛിന്നസ്യ അന്യേന പരിച്ഛിന്നേന ദൃഷ്ട. പരിച്ഛിന്നമായ ഒന്ന് പരിച്ഛിന്നമായ ഒന്നിനെ പ്രാപിക്കും എന്ന ലോകത്ത് കാണുന്നുണ്ട്. ഗമനക്രിയ കൊണ്ട് ഗ്രാമത്തെ പ്രാപിക്കുന്നു. ഒരാൾ നടക്കുന്നു, ഗ്രാമത്തിലെത്തിച്ചേരുന്നു. അഗമനക്രിയ ഗമിക്കുന്നവൻ പരിച്ഛിന്നമാണ്. ഇനി പ്രാപിക്കേണ്ട ഗ്രാമം പരിച്ഛിന്നമാണ്, ദേശ പരിച്ഛിന്നമാണ്, അല്ലെങ്കിൽ കാലപരിച്ഛിന്നമാണ്. അപ്പൊ ദേശകാല പരിച്ഛിന്നമായ വസ്തുക്കളിൽ സംഭവിക്കുന്ന ക്രിയകളുണ്ടാണ് പ്രാപ്തി സംഭവിക്കുന്നത്. അതെല്ലാം പരിച്ഛിന്നമാണ്. ഇവിടെ ബ്രഹ്മത്തെ അതുപോലെ എങ്ങനെ പ്രാപിക്കാൻ കഴിയും? ഇവിടെ പറയുന്നതിന്റെ താല്പര്യം, ഈ പ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് കർമ്മത്തെ സംബന്ധിച്ചാണ്. അതേ നമുക്ക് പ്രാപ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാപിക്കുന്നു, ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നിനെ നേടിയെടുക്കുന്നു. അതൊക്കെ കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടത്തെ പ്രാപ്തി ജ്ഞാനമാണ് പറയുന്നത്. രണ്ടിന് രണ്ടാണ്. പുറപക്ഷി ചോദിക്കുന്നത് കർമ്മത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. സിദ്ധാന്തി സമാധാനം പറയുന്നത് ജ്ഞാനത്തെ കണ്ടുകൊണ്ടാണ്. അപരിച്ഛിന്നം സർവാത്മകം ച ബ്രഹ്മ. ബ്രഹ്മമെന്താണ്? അപരിച്ഛിന്നമാണ്, കാലദേശം കൊണ്ട് പരിമിതമല്ല, സർവാത്മകമാണ്, സർവസ്വരൂപമാണ്. ഇത്തിരഹ പരിച്ഛിന്നവ അനാത്മവച്ച ആത്തിരനുഭവപ്പെടുന്ന. അതുകൊണ്ട് പരിച്ഛിന്നമായ വസ്തുക്കൾ പരിച്ഛിന്നമായ വസ്തുക്കളെ പ്രാപിക്കുന്നത് പോലെ താൻ തന്നിൽ നിന്നും ഭിന്നമായ ഒന്നിനെ പ്രാപിക്കുന്നത് പോലെ അതും വേറാണ്. അനാത്മവച്ച ഞാൻ നടക്കുന്നു, ഗ്രാമത്തിലേക്ക് പോകാം. എനിക്ക് ഗ്രാമത്തെ പ്രാപിക്കാൻ കഴിയുന്ന എന്തുകൊണ്ട്? എന്നിൽ നിന്ന് ഗ്രാമം ഭിന്നമായതുകൊണ്ട്. അനാത്മവർ തന്നിൽ നിന്നും ഭിന്നമായത് അവിടെ തന്നെ പ്രാപ്തി സംഭവിക്കത്തുള്ളൂ. അപ്പൊ ബ്രഹ്മത്തെ ബ്രഹ്മപ്രാപ്തി ഈശ്വരപ്രാപ്തി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എവിടെയെങ്കിലും എത്തിച്ചേരുന്നതോ മറ്റെന്തിനെയെങ്കിലും ഒന്നിനെ നേടുന്നതോ അല്ല അനാത്മവർ. അത് അനാത്മ വസ്തുക്കളെ സംഭവിക്കത്തുള്ളൂ. സ്യാപ്തി അനുഭവന്ന. അതുകൊണ്ട് അതിന്റെ പ്രാപ്തി സാധ്യമല്ല. ഇവിടെ ഭാഷകാരൻ ആപ്നോതി പരം എന്ന് പറയുന്ന ഈ ഒരു ചെറിയ വാചകത്തിൽ തുറന്നുള്ള ചർച്ചയാണെന്നുകൊണ്ട് ഈ ബ്രഹ്മപ്രാപ്തിയെ സംബന്ധിച്ചുള്ള ഭ്രമം അത് മാറാൻ വേണ്ടിയിട്ടാണ്. ബ്രഹ്മത്തെക്കുറിച്ച് ഒന്നും കേൾക്കാത്തവന് കൂടുതൽ ബ്രഹ്മമാണ്. ബ്രഹ്മത്തെക്കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുള്ളവർ അവന്റെ മനസ്സിലാണ് ഒരുപാട് സങ്കല്പങ്ങൾ. ബ്രഹ്മത്തെ പ്രാപിക്കുക, അതിനുവേണ്ടി സാധനങ്ങൾ ചെയ്യുക, ഇവയൊക്കെ സംബന്ധിച്ചുള്ള ധാരാളം ഭ്രമങ്ങളാണ്, സംശയമുള്ള ഭ്രമം. അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷകാരൻ വിശദീകരിക്കുന്നത്. അങ്ങനെ ഒരു പ്രാപ്തിയില്ല. അതെല്ലാം എന്താണ്? കർമ്മത്തിന്റെ ക്രിയയുടെ തരത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നു. ഇത് ജ്ഞാനമാണ്. ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രാപ്തി സംഭവിക്കുന്നില്ല. എന്നാലും ഒരു പ്രാപ്തി ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യൻ പ്രവർത്തിക്കുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇനി ഒരാൾ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് വന്നാലോ അതൊരു വലിയ അബദ്ധമാണ്. പക്ഷെ അതിവിടെ ഇല്ല. നായം ദോഷ അദ്വൈതത്തിൽ അങ്ങനെ ഒരു അബദ്ധമില്ല. കഥം എന്തുകൊണ്ട് ദർശന അദർശനാപേക്ഷത്വ ബ്രഹ്മണ ആത്യനാത്യോ എന്ന് പറയുന്നു. കർമ്മത്തിന്റെ തലത്തിൽ ജീവൻ ചിന്തിച്ചു പോയി. കർമ്മത്തെ ആശ്രയിച്ചാണ് ജീവന്റെ എല്ലാ ഗതിയും. നമ്മൾ കർമ്മത്തെ വിട്ട് ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യ. എന്തിനെക്കുറിച്ച് ചിന്തിച്ചാലും കർമ്മത്തിന്റെ തലത്തിൽ ചിന്തിക്കും. അപ്പൊ ബ്രഹ്മപ്രാപ്തി എന്ന് കേട്ടാലും നമ്മുടെ മനസ്സിലിരിക്കുന്ന ക്രിയ കർമ്മമാണ്. അപ്പൊ അവൾ ചിന്തിക്കും, എന്താണ് ഞാൻ എന്തൊക്കെ ചെയ്ത് അവസാനം വളരെ ബൃഹത്തായ ഒന്നിനെ പോയി പ്രാപിക്കുന്നു, അങ്ങനെ ചിന്തിക്കും. മോക്ഷമടയുന്നു, ഈശ്വരനെ പ്രാപിക്കുന്നു എന്നെല്ലാം വരുന്നിടത്ത് മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ധാരണകളാണ്. ഭാഷകാരൻ പറയുന്നു, അങ്ങനെ കർമ്മവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. പിന്നെന്താണ് പ്രാപ്തി? ചിലർ പ്രാപിക്കുന്നു, ആപ്തി അനാപ്തി ചിലർ പ്രാപിക്കുന്നില്ല, ഇങ്ങനെല്ലാം പറയാറുണ്ട്. ജ്ഞാനികൾ പ്രാപിച്ചിരിക്കുന്നു, അജ്ഞന്മാർ അനാപ്തരാണ്, അവർ പ്രാപിക്കുന്നില്ല. ഈ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ദർശന അദർശന അപേക്ഷത്വ, ഇത് ജ്ഞാനത്തെ അജ്ഞാനത്തെ അപേക്ഷിച്ചാണ് പറയുന്നത്. എന്തിനപേക്ഷിച്ചല്ല? ക്രിയയെ കർമ്മത്തെ പ്രവൃത്തിയെ അപേക്ഷിച്ചല്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ ഇതിന്റെ ആമുഖമായി പറഞ്ഞത്, ഉപാസനകൾ കൊണ്ട് ഹിരണ്യഗർഭപ്രാപ്തി വരെ ഉണ്ടാകാം. അതിനെ കർമ്മമാണ്. കർമ്മം കൊണ്ട് അതുവരെ സാധ്യമാകാം, അവിടെ പ്രാപ്തി ഉണ്ടാകാം. ക്രമമുക്തിയെക്കുറിച്ചും മറ്റും പറയുന്നു. ഈ ശരീരം വിട്ടിട്ട് പല വഴികളിലൂടെ സഞ്ചരിച്ച് ഹിരണ്യഗർഭലോകത്തെത്തിച്ചേരുന്നു എന്നൊക്കെ പറയുന്നു. അവിടെ കാപ്തിയോ? എന്തുകൊണ്ട്? അതിനെ ഉപാസനയെ ആശ്രയിച്ചുള്ള കാര്യങ്ങളാണ്, ക്രിയയെ ആശ്രയിച്ചുള്ള കാര്യങ്ങളാണ്. ഇവിടെ അതല്ല പറയുന്നത്, ദർശനം അദർശനം, ജ്ഞാനം അജ്ഞാനം. ജ്ഞാനത്തെ ആശ്രയിച്ചുള്ള പ്രാപ്തി, അജ്ഞാനത്തെ ആശ്രയിച്ചുള്ള അപ്രാപ്തി, ഇതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മവിദാത്മനോതി പരം. പുസ്തകത്തെ പ്രാപിക്കുക എന്ന് പറയുന്നു. എന്നാൽ പുസ്തകത്തെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കണം, വായിക്കാൻ വേണ്ടിയോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പുസ്തകത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലാണ്. ഒന്നെന്താണ്? ആ പുസ്തകം അത് പ്രവൃത്തിയിലൂടെ പ്രാപിക്കുക, പുസ്തകത്തെ സ്വന്തമാക്കുക, പുസ്തകം വിലവെടുത്ത് വാങ്ങുക, അല്ലെങ്കിൽ പുസ്തകത്തെ നിർമ്മിക്കുക, അല്ലെങ്കിൽ പുസ്തകത്തെ ഏതെങ്കിലും തരത്തിൽ അത് കൈവശമാക്കുക, അതിനെ ഉപയോഗിക്കുക, വായിക്കുക. ഇതൊക്കെ പുസ്തകത്തിന്റെ പ്രാപ്തിയാണ്. അത് കർമ്മങ്ങളിലൂടെയുള്ള പ്രാപ്തി. അത് ദർശനം അദർശനം അതിനെ ആശ്രയിച്ചിട്ടുള്ളതല്ല, തന്റെ കർമ്മത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇനി വേറൊരു തരത്തിലുള്ള പ്രാപ്തിയുണ്ട്. അതങ്ങനെ പുസ്തകം മുമ്പിലിരിക്കുന്നു, അതുമായിട്ട് ഇന്ദ്രിയ ബന്ധമുണ്ടായി, ഇന്ദ്രിയ സന്നിവേശമുണ്ടായി, ഇതം പുസ്തകം, ഇത് പുസ്തകമാണെന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. ഇത് മറ്റൊരു തരത്തിലുള്ള പ്രാപ്തിയാണ്. അവിടെ മറ്റ് വ്യാപാരങ്ങളൊന്നുമില്ല, ജ്ഞാനത്തിൽ വ്യാപാരമില്ല. അവിടെ അങ്ങേറ്റം വന്ന വ്യാപാരം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. അവിടെ വന്നതെന്താണ്? ഇന്ദ്രിയവും പുസ്തകവുമായിട്ടൊരു ബന്ധമുണ്ടായി, മനസ്സിന്റെ സാന്നിധ്യം അവിടെ വന്നു, പുസ്തകത്തെക്കുറിച്ചുള്ള ആപ്തി പ്രാപ്തി അവിടെ ഉണ്ടായതാണ് പുസ്തകത്തിന്റെ ദർശനം ജ്ഞാനം. ആ ജ്ഞാനത്തിൽ കർമ്മമില്ല, അജ്ഞാനസ്വയം കർമ്മമല്ല. വസ്തു എങ്ങനെ? അതുപോലെ ഉള്ളിൽ പ്രകാശം. ആ പ്രകാശത്തെ നമുക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല. അനുഭവം എന്ന് പറയും, പുസ്തകാനുഭവം, ഇതൊരു പ്രാപ്തിയാണ്. ഇനി ബാക്കി പുസ്തകത്തെ സ്വന്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന കായികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള മറ്റ് അതെല്ലാം എന്താണ്? അതൊക്കെ ക്രിയകൾ. അതിലൂടെയുള്ള പ്രാപ്തി വേറെ. ഇവിടെ ആ ദർശനം കൊണ്ടുള്ള പ്രാപ്തി. എങ്ങനെയാണോ ഈ ജ്ഞാനം ഉണ്ടായത്, തന്റെ മുമ്പിലുള്ള വസ്തുവിനെ സംബന്ധിച്ച് ഇന്ദ്രിയാർത്ഥ സന്നിവേശം കൊണ്ടും വസ്തുജ്ഞാനം ഉണ്ടാകുന്നു. അതിന് നമുക്ക് പറയാം പ്രാപ്തി എന്ന് പറയാമെങ്കിൽ അതുപോലെ ബ്രഹ്മത്തിന്റെ പ്രാപ്തി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്താണോ കേവലം ദർശനം അത് മാത്രം. ആ ദർശനത്തിനപ്പുറം അവിടെ ഒരു പ്രാപ്തിയില്ല. ഇനി അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരു ഉദാഹരണത്തിലുള്ളൊരു ഭാഷകാരൻ അത് വിശദീകരിക്കും. എങ്ങനെയാണ് പരമാർത്ഥതോ ബ്രഹ്മരൂപസ്യാപി സത്വസ്യ ജീവസ്യ ഭൂതമാത്രാകൃത ബാഹ്യ പരിച്ഛിന്ന അന്നമയാദി ആത്മദർശിന തദാസക്ത ചേതസ പ്രകൃതസംഖ്യാപൂരണസ്യ ആത്മനോ അവ്യഭീതസ്യാപി ബാഹ്യസംഖ്യേയ വിഷയ ആസക്തചിത്തതയാ സ്വരൂപ അഭാവദർശനവത് പരമാർത്ഥ ബ്രഹ്മ സ്വരൂപ അഭാവദർശനലക്ഷണയ അവിദ്യ അന്നമയാദീൻ ബാഹ്യാൻ അനാത്മന ആത്മത്വേന പ്രതിപന്നത്വാ അന്നമയാദി അനാത്മഭ്യോ ന അന്യോ അഹം അസ്മീത്യഭിമന്യതേ. ഒറ്റ വാചകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പറയുന്ന കാര്യം വളരെ പ്രസിദ്ധമായൊരു ഉദാഹരണമാണ്. ആ ഉദാഹരണം എന്താണെന്ന് വിശദീകരിക്കാതെ തന്നെ ഭാഷ്യകാരൻ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഭാഷ്യകാരന്റെ ഒരു പ്രത്യേകത. ഈ ഒരു കാര്യം സാധാരണഗതി പറയുകയാണെങ്കിൽ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് ഒരുപാട് വിശദീകരിക്കുന്നു. ഇവിടെ പറയുന്ന സംഭവം എന്താണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? 10 നിരക്ഷരായ ഗ്രാമീണര് നദി കടന്നു.